Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
यदा वै सुखम लभते करोति न सुखम लब्ध्वा करोति सुखमेव लब्ध्वा करोति सुखम त्वेव विज्ञासितव्यमिति सुखम भगवो विजिज्ञासयति यो वै भूमा तत्सुखम् नाप्य सुखमस्ति भूमेव सुखम् भूमा त्वेव विज्ञासितव्येति भूमानं भगवो विजिज्ञासयति यत्र नान्यत् पश्यति नान्यत् शृणोति नान्यत् विजानाति स भूमा अथ यत्र अन्यत् पश्यति अन्यत् शृणोति अन्यत् विजानाति तदल्पम् यो वै भूमा तदमृतम् अथ यदल्पम् तन्मर्त्यम् स भव कस्मिन् प्रतिष्ठित इति स्वे महिम्नि यदि वा न महिम्नीति പ്രാണനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു എന്താണ് ബ്രഹ്മാതിസ്തംഭപര്യന്തസിഹി ജഗതാ പ്രാണാത്മഹമിതി ബ്രഹ്മാതിസ്തംഭപര്യന്തം വരെയുള്ള ജഗത്തിന്റെ പ്രാണൻ ആ പ്രാണൻ എന്താണ് ആത്മാ അഹം ഇവിടെ പ്രാണൻ ആത്മാവായിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നു നാരദ സർവാതിശയം പ്രാണൻ സർവാതിശയമായിരിക്കുന്ന പ്രാണൻ സ്വം ആത്മാനം സർവാത്മാനം അത് സ്വസ്വരൂപമാണത് സർവസ്വരൂപമാണ് പ്രാണൻ എന്ന് പറയുമ്പോൾ പരിച്ഛിന്നമായി ശരീരത്തിൽ ജീവനെ നിലനിർത്തുന്ന ഒന്ന് എന്നുള്ള അർത്ഥത്തിലല്ല അത് സർവാതിശയമാണ് എന്താണ് അതിൻ്റെ സർവാതിശയത ഒന്ന് സ്വമാത്മാനം അത് സ്വസ്വരൂപമാണ് മറിച്ച് സർവാത്മാനം സർവസ്വരൂപവുമാണ് ആത്മാവ് തന്നെ ഇത് ശ്രുത്വ അത പരമസ്തി പരരാമ ഇനി ഇതിനപ്പുറം എന്താ അറിയാനുള്ളത് എന്ന് സ്വയം മനസ്സിലാക്കി നാരദൻ നിശബ്ദനായി നിശബ്ദനായി എന്ന് വെച്ചെന്താ മുമ്പ് ഇതെല്ലാം പറയുമ്പോ അവിടെ ചോദിക്കും ഭൂയ ഇതി ആശായ ഭൂയോ അസ്ഥി തന്മേ അസ്ഥിഭൂവ ആശായ ഭൂയ ഇതി ആശായ ഭൂയോ അസ്ഥി തന്മേ ഭഗവാൻ ബ്രവീതു ആശയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിച്ചു നീ ആശയേക്കാൾ കൂടുതലായി എന്തെങ്കിലും ഉണ്ടോ ഉപാസിക്കാൻ എന്ന് ചോദിച്ചു പറഞ്ഞു പ്രാണൻ പ്രാണനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ചോദിക്കുന്നില്ല ഒന്ന് കാരണം പ്രാണനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രാണനെ ഉപാസനയ്ക്ക് വേണ്ടിയാണ് നിർദ്ദേശിച്ചതെങ്കിലും അതിനെ സർവാത്മാവായി പറഞ്ഞു സർവസ്വരൂപമായി പറഞ്ഞു മറ്റുള്ളതിന് ഒക്കെ അപേക്ഷിച്ചത് ആന്തരികവും സൂക്ഷ്മവുമാണ് അതുകൊണ്ട് അത് തന്നെ സർവാത്മാവ് താതാത്മ്യ രൂപത്തിൽ പറഞ്ഞു അതാണ് താൻ അതാണ് സർവമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീടൊന്ന് ചോദിക്കാൻ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പ്രാണാഭൂരീതി ഇതുപോലെ പ്രാണാദ്ഭുയ ഭഗവാൻ അല്ലയോ ഭഗവാൻ ഈ പ്രാണനേക്കാൾ ഇനി അപ്പുറം എന്തെങ്കിലും ഉണ്ടോ ഉപാസിക്കാൻ അങ്ങനെ ചോദിച്ചില്ല യഥാ തമേവം വികാരാനുത ബ്രഹ്മവിജ്ഞാനേന പരിദുഷ്ടം അകൃതാർത്ഥം പരമാർത്ഥ സത്യ അതിവാദിനം ആത്മാനം മന്യമാനം യോഗ്യം ശിഷ്യം മിഥ്യാഗ്രഹ വിശേഷാൽ വിപ്രച്ഛ്യ അവയൻ ആഹാ ഭഗവാൻ സനത്പുര കുമാര വികാരാനൃത ബ്രഹ്മവിജ്ഞാനേന പരിദുഷ്ടം പ്രാൺ വരെ എത്തിയുള്ളൂ പ്രാണനാണ് സ്വസ്വരൂപം പ്രാണനാണ് സർവവും എന്ന് പറയുമ്പോ അതവിടെ അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ ഏതിനേയും പറയാം അതാണ് സർവവും അതാണല്ലോ സർവം അതാണെങ്കിൽ വേദനയെ അതായിട്ട് ബോധിപ്പിക്കാമെങ്കിൽ നാമരൂപാത്മകമായി കാണുന്നതെല്ലാം അനുടതമാണ്, അസത്യമാണ്, മിഥ്യയാണ് എന്ന് പറയേണ്ട കാര്യം വരുന്നില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടും പറയുന്നു. ഒന്ന് പറയുന്നതെല്ലാം അതാണ്, മറ്റൊന്ന് പറയുന്നു നാമരൂപാത്മകമായ ഒന്നും സത്യമല്ല. എന്താ രണ്ടും പറയുന്നത്? അത് ഇതാണ്. എന്താണോ നാമരൂപങ്ങളെല്ലാം നാമരൂപാത്മകമായി തന്നെ സത്യമായി ബോധിച്ചോളൂ. നാമരൂപങ്ങളുടെ പരമാർത്ഥത്തെ അല്ല സത്യമായിട്ടറിയുന്നു. നാമരൂപങ്ങളെയൊക്കെയാണ് സത്യം എന്നറിയാനാണെങ്കിൽ അതിന് ഗുരുവിന്റെയും ആചാര്യന്റെയും ശാസ്ത്രത്തിന്റെയും ഒന്നും ആവശ്യമില്ല. കാരണം എല്ലാവരും ഇതെല്ലാം അറിയുന്നുണ്ട്, നാമരൂപങ്ങളെ ഇതെല്ലാം സത്യമാണെന്ന് കരുതുന്നുണ്ട്. ഇത്രയെല്ലാം ഉപാസന കുറിച്ച് ഉപദേശിച്ചിട്ട് വീണ്ടും വികാര അനുഗത ബ്രഹ്മവിജ്ഞാനേന പരിദൃഷ്ടം, വീണ്ടും വികാര അനുഗതമായിരിക്കുന്ന ഇതൊക്കെയാണ് പരബ്രഹ്മം എന്ന് കരുതിയാൽ അത് അങ്ങനെ തുഷ്ടനായി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാം. ശരിയായ ജ്ഞാനം കൂടാതെ തന്നെ ഒരാൾക്ക് ജ്ഞാനത്തിൽ നിന്ന് തുഷ്ടി ഉണ്ടാകും. അതൊക്കെ അവരവരുടെ സംതൃപ്തിയിൽ. ഒരാൾക്ക് തോന്നുകയാണ് ഇത്ര ഇനി അറിയാനുള്ള, ഇനിയൊന്നും അറിയാനില്ലാന്ന് തോന്നിക്കഴിഞ്ഞാലും അതിൽ നിന്ന് സന്തുഷ്ടി ഉണ്ടാവും. പക്ഷെ അത് പരമാർത്ഥ ജ്ഞാനത്തിൽ നിന്നുള്ള സന്തുഷ്ടിയാണ്. ഇവിടെ വികാര അനുഗതം ബ്രഹ്മവിജ്ഞാനേന പരിദൃഷ്ടം, അതുകൊണ്ട് പരിദൃഷ്ടി സംഭവിച്ചു. ആയിക്കോട്ടെ, എന്തായാലും പരിദൃഷ്ടിയാണല്ലോ ലക്ഷ്യം. ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും ഒരു തുഷ്ടി ഉണ്ടാകുന്നെങ്കിൽ അത് മതിയല്ലോ. പറയുന്നതുപോലെ പരമാർത്ഥത്തെ ഗ്രഹിച്ചിട്ടുണ്ട് വേണോ പരിദൃഷ്ടി? പറയുന്നു പോരാ, പരമാർത്ഥത്തെ ഗ്രഹിച്ചുള്ള പരിദൃഷ്ടി തന്നെ വേണോ? അല്ലെങ്കിൽ എന്തൊരു അകൃതാർത്ഥം, അകൃതാർത്ഥത ഉണ്ടാകത്തില്ല. എന്തിനെങ്കിലും എങ്ങനെ എങ്കിലും ധരിച്ച് ആ ശരി ഞാൻ ബ്രഹ്മജ്ഞാനിയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളമായ കൃതാർത്ഥത അവിടെ അത് സ്വയം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇവിടെ ആ കൃതാർത്ഥത ഉണ്ടാകത്തില്ല ഇത്രയും കൊണ്ട്. അതിനെന്ത് പറയും ഇവിടെ? പരമാർത്ഥ സത്യ അതിവാദനം, പരമാർത്ഥ സത്യ അതിവാദം എന്ന് പറയും. പരമാർത്ഥ സത്യത്തെ ബോധിക്കാതെ തന്നെ പരമാർത്ഥ സത്യത്തെ ബോധിച്ചു എന്ന് കരുതുക, പറയുക, അതാണ് അതിവാദം. ആത്മാനം മന്യമാനം, താനിതിനെ അറിഞ്ഞു, താനിതിനെ കുറിച്ച് ഗ്രഹിച്ചിരിക്കുന്നു എന്ന് സ്വന്തം വാക്കിലൂടെ വെളിപ്പെടുത്തുന്നു. പക്ഷെ യോഗ്യം ശിഷ്യൻ, ഇവിടെ ശിഷ്യൻ യോഗ്യനാണ്, പരമാർത്ഥത്തെ അറിയാൻ യോഗ്യനാണ്, പക്ഷെ അറിയുന്നില്ല. മിഥ്യാഗ്രഹ വിശേഷാൽ വിപ്രത്യാവയൻ, ഇവിടെ മിഥ്യാജ്ഞാനം ആണ് സംഭവിച്ചിരിക്കുന്നത്. നാമരൂപങ്ങളെ പരമാർത്ഥമായി ഗ്രഹിക്കുക, അതേസമയം നാമരൂപങ്ങളിലെ പരമാർത്ഥത്തെ ഗ്രഹിക്കാതിരിക്കുക, അതാണ് മിഥ്യാഗ്രഹം എന്ന് പറയുന്നത്. ഇവിടെ മിഥ്യാജ്ഞാനം, അത് രണ്ടും രണ്ട് കാര്യമാണ്. നാമരൂപങ്ങളെ സത്യമെന്ന് ഗ്രഹിക്കുക, അത് പരമാർത്ഥമെന്ന് ഗ്രഹിക്കുക. നാമരൂപങ്ങളിലുള്ള ഒരു സത്യം, ആ സത്യത്തെ ഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ശരി, ആ സത്യത്തെ ഗ്രഹിക്കാതെ നാമരൂപങ്ങൾക്ക് ആധാരമായിരിക്കുന്ന പരമാത്മവസ്തുവിനെ ഗ്രഹിച്ചാൽ പിന്നെ രണ്ടാമതൊന്നില്ല, പ്രത്യേകിച്ച് നാമരൂപങ്ങളെന്ന് പറഞ്ഞൊന്നില്ല. സർവതും തത്വരൂപം തന്നെ. ഇവിടെ അങ്ങനെ ഏകാത്മബോധത്തിലല്ല, ഈ നാമരൂപങ്ങളെ സത്യമായി ഗ്രഹിക്കാൻ ഏകാത്മബോധമൊന്നും വേണ്ട. ജീവന്റെ സഹജമായിരിക്കുന്ന പ്രാകൃതമായിരിക്കുന്ന ബോധത്തിൽ തന്നെ ഇതൊക്കെ സത്യമെന്ന് തരും. ആ ബ്രഹ്മവിദ്യയുടെ ഉപദേശത്തിന്റെ സൂക്ഷ്മതയെ ഗ്രഹിക്കത്തില്ല. വികാരാനുത ബ്രഹ്മവിജ്ഞാനം കൊണ്ട് പരിദുഷ്ടനായി അകൃതാർത്ഥം പരമാർത്ഥ സത്യ അതിവാദനം പരമാർത്ഥ സത്യത്തെ കുറിച്ച് അതിവാദമാണ് നടത്തുന്നത്. ആത്മാനം യോഗ്യൻ ശിഷ്യം മിഥ്യാഗ്രഹ വിശേഷ വിപ്രത്യാവയൻ, അങ്ങനെയുള്ള ആ ശിഷ്യനെ ആ മിഥ്യാധാരണയിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി അഹ ഭഗവാൻ സനത്കുമാര സനത്കുമാരൻ പറയുന്നു. ഏഷത്വാധിപതി അങ്ങനെയാണ് മന്ത്രം. യസത്യേന അധിപതി യമഹം വക്ഷ്യാമി ന പ്രാണവി അധിവാദി പരമാർത്ഥത. പരമാർത്ഥത്തിൽ പ്രാണവി അധിവാദിയല്ല, പക്ഷെ ഇവിടെ നാമരൂപങ്ങളാണ് സത്യം ധരിച്ചു കഴിഞ്ഞാൽ അത് അധിവാദിയാകും. പക്ഷെ ഇവിടെ പ്രാണവിത്തിനെയും പറഞ്ഞ അതിവാദി എന്ന്. പ്രാണവിത്ത് എന്ന് പറയുന്നത് വളരെ ഉയർന്ന നിലയിലുള്ള ഉപാസകനാണ്. അങ്ങനെ ഒരു ഉപാസകനെ എന്തുകൊണ്ട് അതിവാദി എന്ന് പറഞ്ഞു? നാമാദ്യപേക്ഷ അതിവാദിത്വം, നാമാദികളെ അപേക്ഷിച്ച് പറഞ്ഞു അതിവാദിയാണ്. യസ്തു ഭൂമാക്യം സർവാതിക്രാന്തം തത്വം പരമാർത്ഥ സത്യം വേദാസോ അതിവാദിത്യതാഹ. പരമാർത്ഥത്തിൽ അതിവാദം എന്താണ്? സാധാരണ ജീവന്മാരുടെ വദനം, സാധാരണ ജീവന്മാരുടെ അനുഭവം, ആ അനുഭവത്തിനനുസരിച്ചുള്ളവരുടെ വദനം പറച്ച്, അതിനപ്പുറമുള്ളതാണ് അതിവാദി. അതിവദനം എന്ന് പറയുന്ന അതാണ്. അതാണ് ജ്ഞാനിയും അജ്ഞനും തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനിയും പറയാം അതിവാദി. എന്തുകൊണ്ട്? പരമാർത്ഥ തത്വത്തെ അപേക്ഷയിൽ പറയുമ്പോൾ അത് സാധാരണ ജീവന് അനുഭവിക്കാനും പ്രയത്നം കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിവാദിയാണ്. സാധാരണ ജീവനെ അതിവാദി എന്ന് പറയാം. കാരണം അവൻ ഈ പരമാർത്ഥത്തെ അറിയുന്നില്ല, പക്ഷേ നാമരൂപങ്ങളെല്ലാം സത്യമാണെന്ന് കരുതി പറയുന്നത് അതിവാദിനാണ്. അതും സാധാരണ മറ്റുള്ളവർ പറയുന്ന പോലെയല്ല. അതിവാദി എന്നുള്ളതിന്റെ ശരിയായ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനിയാണ് അതിവാദി, മറ്റുള്ളൊന്നും അതിവാദികളല്ല. നാമദ്യവേഷന്തു തസ്യ അതിവാദിത്വം. ഇവിടെ അജ്ഞൻ നാമാദികളെ അപേക്ഷിച്ചാണ്. പറയുന്നത് ഇത് പരമാർത്ഥമാണ്, പരമാർത്ഥത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു, പരമാർത്ഥമാണ് സർവ്വതിനും ആധാരമായിരിക്കുന്നു എന്നല്ല. കാരണം നാമാദി അപേക്ഷന്ത് തസ്യ അതിവാദിത്വം, അജ്ഞന്റെ അതിവദനം എന്ന് പറയുന്നത് നാമാദികളെ അപേക്ഷിച്ചാണ്. യസ്തു ഭൂമാക്യം സർവാതിക്രാന്തം തത്വം പരമാർത്ഥ സത്യം യതസ്തു അതിവാദിത്യത. പരമാർത്ഥത്തിൽ എങ്ങനെയാണ് ഭൂമാക്യം? ഇവിടെ ഭൂമ ബൃഹത്തായത് വലുത് എന്ന് പറയുന്ന സർവാതിക്രാന്തം, സർവത്തെയും അതിക്രമിച്ചിരിക്കുന്ന തത്വം പരമാർത്ഥ സത്യം. ആ പരമാർത്ഥ സത്യമാകുന്ന തത്വത്തെ ആരാണോ അറിയുന്നത് സ്വ അതിവാദി, അവനാണ് വാസ്തവത്തിൽ അതിവാദി. അതിവദതി സ സത്യേന അതിവദതി. അപ്പൊ പല അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്നതാണ് അത് ആദി. പക്ഷെ ഇവിടെ അതിവദനം എന്ന് പറയുന്നത് പരമാർത്ഥ സത്വത്തെ സത്യത്തെ പരമാർത്ഥത്തിൽ ഗ്രഹിച്ചിട്ട് വെളിപ്പെടുത്തുന്നവനാണ് അതിവദതി, അല്ലെങ്കിൽ ഗ്രഹിക്കുന്നവനാണെന്ന് പറയാം. പരമാർത്ഥത്തെ ഗ്രഹിച്ചതുപോലെ കരുതുന്നവനും പരമാർത്ഥത്തെ ഗ്രഹിച്ചിട്ട് ഗ്രഹിച്ചു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സ്വയം ഗ്രഹിക്കാതിരിക്കുന്നവൻ, അങ്ങനെയുണ്ട്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നു, സ്വയം ഗ്രഹിക്കുന്നില്ല, അവനും അതിവാദിയാണ്. അപ്പോ പരമാർത്ഥ സത്യവിജ്ഞാനവത്തയ, സ്വയം ആ പരമാർത്ഥ സത്താവിജ്ഞാനം കൊണ്ട് ഏഷത്വ അതിവദതി, ആരാണോ അതിവദനം ചെയ്യുന്നു അവൻ സത്യം. ഈ കാണുന്നതിനും അനുഭവിക്കുന്നതിനും പഞ്ചഭൂതാത്മകമായി അനുഭവിക്കുന്നതിനും അതീന്ദ്രിയമായിരിക്കുന്നതിനും എല്ലാം കൊടുക്കുന്ന ആ വ്യാഖ്യാനം, അതിനാണ് പറയുന്ന അതിവദനം. അത് പലതരത്തിലാകും, സത്യമായിട്ടും അസത്യമായിട്ടും. സോഹം ഭഗവ സത്യേനാധിപതാനീ സോഹം ത്വാം പ്രപന്നോ ഭഗവൻ, അല്ലയോ ഭഗവാനെ ഞാൻ അങ്ങനെ ആശ്രയിച്ചിരിക്കുകയാണ്, അങ്ങാണ് എന്റെ ആശ്രയം. അതുകൊണ്ട് സത്യേനാധിപതാനി, ഞാനിതാ സത്യത്തിലൂടെ അതിവാദനം ചെയ്യാൻ പോകുകയാണ്, പരമാർത്ഥ സത്യത്തെ ഉദ്ഘോഷിക്കാൻ പോകുന്നു. തഥമാം നിയനക്ത് ഭഗവാൻ യഥാഹം സത്യേന അതിവദാനീത്യപ്രായ, അതുകൊണ്ട് അങ്ങനെ നിയോഗിച്ചാൽ സത്യത്തിലൂടെ അതിവദനം നടത്തുന്നതിനുള്ള യോഗ്യത എനിക്ക് നൽകിയാണ്. ഞാനത് പറയാം എന്നാണ്. സത്യേന അതിവദാനി അതിവദാനി ഞാൻ പറയാം. വദാനി വദാമ, ഞാനത് പറയാം എന്ന് സ്വയം പറയുന്നു. യദ്ദൈവം സത്യേന അതിവദതി മിച്ഛസി സത്യമേവ തോ താവത് വിജിജ്ഞാസിതവ്യം ഇത്യുക്ത്വാ നാരദഃ തഥാസ്തു തർഹി സത്യം ഭഗവോ വിജിജ്ഞാസേ വിശേഷേണ ജ്ഞാതുമിച്ഛേയം തത്വോഹമിതി. ഇവിടെ നാരദൻ ശോകം നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് സനത്കുമാറിനെ സമീപിക്കുന്നത്. സമീപിച്ചപ്പോ ഉപാസനകളാണ് ഉപദേശിച്ചത്. നാരദൻ അത് കേട്ടു. അടുത്ത് ആ കേൾവിയിൽ നിന്നും ഉപാസനയുടെ ശ്രവണത്തിൽ നിന്നും നേരിട്ട് തത്വജ്ഞാനത്തിന്റെ ശ്രവണത്തിലേക്ക് പോവുകയാണ്. അപ്പോ അവിടെ സംശയം വരും, ഉപാസനയും തത്വജ്ഞാനവും തമ്മിലിടയ്ക്ക് അന്തരമൊന്നുമില്ല. ഉപാസനയെക്കുറിച്ച് ഉപദേശിച്ചു, ഉപാസനയെക്കുറിച്ച് കേട്ടു, ഉടൻ ഉപാസനയിൽ നിന്ന് തത്വജ്ഞാനത്തിലേക്ക് പോകുന്നു. ഇവിടെ കാലതാമസമുണ്ടല്ലോ. ഉപാസനയെക്കുറിച്ച് കേട്ടു കഴിഞ്ഞാൽ പിന്നെ ഉപാസന അനുഷ്ഠിക്കണം, ഏകാന്തത്തിലിരുന്ന് ഉപാസന പരിശീലിക്കണം. ആ പരിശീലനത്തിന് ശേഷം വേണ്ട യോഗ്യതകളൊക്കെ ഉണ്ടാവണം, ഒടുവിൽ തത്വജ്ഞാനത്തെ പ്രാപിക്കണം. അങ്ങനെയല്ലേ വരേണ്ടത്? ഇവിടെ അങ്ങനെയല്ല. തൊട്ടു മുമ്പ് ഒരു ഉപാസനയെക്കുറിച്ച് പറഞ്ഞ് തൊട്ടടുത്ത് വീണ്ടും ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ അന്തരം എന്തായില്ല? ഉപാസന കേട്ടുകഴിഞ്ഞാൽ അത് അനുഷ്ഠിക്കണ്ടേ? അതില്ലാതെ ഇങ്ങനെ പെട്ടെന്ന് ജ്ഞാനത്തിലേക്ക് പോകും? നാരദന്റെ അത് കാണുന്നില്ലല്ലോ എന്നാണ് ഉപാസന കേട്ടത്. ഉടൻ തന്നെ തത്വജ്ഞാനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഉപാസന കുറിച്ച് കേൾക്കുന്നത് ഉപാസനയാണ്, ഉപാസനയെക്കുറിച്ച് പറയുന്നത് ഉപാസനയാണ്. അതിന് ഭിന്നകാലം വേണമെന്നില്ല. അതിന്റെ ശ്രവണവും അതിന്റെ ഉപദേശവും രണ്ടു ഉപാസനയാണ്. ശ്രവണത്തിൽ എങ്ങനെയാണോ ഏകാഗ്രതയുള്ള ഒരു ശ്രോതാവിന്റെ മനസ്സ്, ഉപാസനയിൽ ഏകാഗ്രമാണ്, സ്വയം അവിടെ ഏകാഗ്രത ഉണ്ടായിരിക്കും. ശ്രവണത്തിൽ തന്നെ സംഭവിക്കും. ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന ചിലർക്ക് ക്ലാസ്സിൽ സാറ് പറയുന്ന കേട്ടാൽ മനസ്സിലാവും, ചിലർക്ക് പിന്നെ അതുപോലെ വീട്ടിൽ പോയിരുന്നുകൂടെ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്നില്ല.